സുപ്രഭാതം. ജൂലൈ 6. ഇന്നത്തെ ദിവസം ജന്മദിനം ആഘോഷിക്കുന്ന നമ്മുടെ നായിക ജീവിതത്തിൽ അങ്ങേയറ്റത്തെ വിഘ്നങ്ങൾ ഉണ്ടായിട്ടും വർണ്ണപ്പകിട്ടുള്ള, അതായത് ഒരു സിനിമയാക്കാൻ വേണ്ടുന്ന ജീവചരിത്രം സൃഷ്ടിച്ച ആളാണ്. എന്നിട്ട് ആ സിനിമയിൽ അവളുടെ തന്നെ നാട്ടുകാരി ഇവളുടെ റോളിൽ അഭിനയിച്ചതിന് ഓസ്കർ നോമിനേഷനും കിട്ടി. വാസ്തവത്തിൽ ഇവർ ജീവിച്ചിരിക്കുമ്പോൾ ഭർത്താവായിരുന്നു ലോകപ്രസിദ്ധൻ. കാരണം പെയിൻറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഡിയേഗോ ഒരു ചൈൽഡ് പ്രോഡിജിയായിരുന്നു. സർക്കാർ തന്നെ പണം മുടക്കി അങ്ങേരെ പലയിടങ്ങളിൽ പെയിൻറ്റിങ് പഠിക്കാൻ വിട്ടതുമൂലം ഹെൻറി മത്തീസ്, പാബ്ലോ പിക്കാസോ പോലെയുള്ള പെയിൻറ്റിങ്ങുകാരുമായി ജീവിതകാലം മുഴുവൻ സൗഹൃദ ബന്ധം സ്ഥാപിക്കാൻ സാധിച്ചു. ഡിയേഗോയുടെ ക്ലാസ്സിൽ പെയിൻറ്റിങ് പഠിക്കാൻ ചേർന്നപ്പോഴാണ് ഇവർ തമ്മിൽ സമ്പർക്കത്തിൽ വരുന്നതും ഡിയേഗോ ഫ്രീഡയെ തൻ്റെ 3-ാമത്തെ ഭാര്യയായി സ്വീകരിക്കുന്നതും. ഭർത്താവിനെ തന്നെക്കാൾ ഇരട്ടി ശരീരവലുപ്പവും പ്രായവും. ഫ്രീഡയ്ക്ക് ചെറുപ്പത്തിലെ പോളിയോ പിടിപെട്ട് ഒരു കാലിന് ശേഷിക്കുറവും അതിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടായിരുന്നു. 18-ാമത്തെ വയസ്സിലുണ്ടായ ബസ് അപകടം വീണ്ടും കാലുകളെയും നട്ടെല്ലിനെയും ബാധിച്ചു. 1 വർഷം മുഴുവൻ കിടപ്പായി. കട്ടിലേലങ്ങനെ മലർന്നു കിടക്കുമ്പോൾ സമയം പോകാൻ സീലിംഗിൽ ഒരു കണ്ണാടി വെച്ചു, തന്നെ നോക്കി സമയം പാഴാക്കാൻ. അങ്ങനെയാണ് അവളുടെ മുഖവും അതിൻ്റെ വ്യത്യസ്ത രൂപങ്ങളും കിടന്നുകൊണ്ട് വരയ്ക്കാൻ തുടങ്ങുന്നത്. താമസിയാതെ വർണ്ണശബളമായ സെൽഫ് പോർട്രേറ്റിൻ്റെ ആശാട്ടിയായി. അതിൻ്റെ കൂടെ ധാരാളം ഭീതിജനകമായ ചിത്രങ്ങളും ഉണ്ടാക്കി തൻ്റെ ശരീരവേദനകൾ ക്യാൻവാസിലേക്ക് പകർത്തും പോലെ പതിയെ നാട്ടുകാരും മറ്റു ചിത്രകാരന്മാരും അറിഞ്ഞു തുടങ്ങി. അങ്ങനെ കേട്ടറിഞ്ഞാണ് ഫ്രാൻസിൽ നിന്നും ആന്ത്രേ ബ്രത്തോൺ മെക്സിക്കോയിൽ സന്ദർശിക്കാൻ വരുന്നത്. ഇങ്ങനെ ഫ്രീഡയുടെ സൃഷ്ടികൾ പാരീസിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കുമ്പോഴാണ് ലോകപ്രസിദ്ധി നേടിത്തുടങ്ങുന്നത്. ഫ്രഞ്ചുകാർ ഫ്രീഡയുടെ കലയെ അത്യാധുനിക സറിയലിസമാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുകയും അനുമോദിക്കുകയും ചെയ്തു. അപ്പോൾ നമ്മുടെ കക്ഷിയുടെ പ്രതികരണം ഇങ്ങനെയാണ്: ഈ സറിയലിസം പറഞ്ഞ് നടക്കുന്ന കേമന്മാർക്ക് ജീവിതം എന്താണെന്ന് ഒരു ഗ്രാഹ്യവും ഇല്ല. ചുമ്മാ ഫ്രഞ്ച് കഫേയിൽ പോയി ഇരുന്ന് പോച്ചയും പറഞ്ഞ് കണ്ട വിഡ്ഢിത്തരങ്ങളൊക്കെ വരച്ചിട്ട് അത് സറിയലിസമാണെന്ന് അവകാശപ്പെടും. എൻ്റെ സൃഷ്ടികൾ സാക്ഷാൽ ജീവിത അനുഭവങ്ങളിൽ നിന്നും ഉദിച്ച വികാരങ്ങളുടെ അവതാരങ്ങളാണ്. ഇവർ പറയുന്ന കൂട്ട് ഒട്ട സറിയലിസം ഒന്നുമല്ല. പച്ചയ്ക്ക് സത്യം പറയുക, അതായിരുന്നു ആളിൻ്റെ സ്വഭാവം. അതുമൂലം ധാരാളം കോൺട്രവേഴ്സീസ് ഉണ്ടായി. ഭാര്യ ഭർത്തൃ ബന്ധത്തിനെയും ബാധിച്ചു. ഭർത്താവിനെ 2 തവണ വിവാഹം കഴിക്കേണ്ടി വന്നു. 1 വർഷത്തെ ഡൈവോഴ്സ് ചെയ്ത ജീവിതം കഴിഞ്ഞപ്പോൾ തമ്മിലടി ഇല്ലാത്ത ജീവിതം അവർ രണ്ടും മിസ് ചെയ്തു എന്നാണ് കാരണമായി പറഞ്ഞു കേൾക്കുന്നത്. നല്ല കലാകാരന്മാരാകുമ്പോൾ അങ്ങനെയൊക്കെയാ, വിചിത്രമായ സ്വഭാവങ്ങളുണ്ടാവും. എലിസബത്ത് ടെയ്ലർ 2 തവണ റിച്ചേർഡ് ബർട്ടനെ കിട്ടി, 2 തവണ തൊഴിച്ച് വെളിയിലിറക്കി. തൻ്റെ ഭർത്താവ് ഡിയേഗോ റിവേറോ അവിഹിത വേഴ്ചകൾ ചെയ്യുന്നതിന് ഒപ്പത്തിനൊപ്പം വയ്യാത്ത കാലും നടുവും വെച്ച് ഫ്രീദയും അത് തന്നെ ചെയ്തു. ചിലപ്പോൾ സ്ത്രീകളുമായിട്ടായിരുന്നു വേഴ്ച. ഇങ്ങനെയൊരു ബൊഹീമിയൻ ജീവിതം നടത്താനുള്ള സൗകര്യത്തിന് നമ്മുടെ ദമ്പതികൾ അതിന് ചേരുന്ന ഒരു വീട് മേടിച്ചു. വീടിന് 2 സ്വതന്ത്രമായ ഭാഗങ്ങൾ, അവ തമ്മിൽ ബന്ധിപ്പിച്ചുകൊണ്ട് മേലിലത്തെ നിലയിൽ മാത്രം കോറിഡോർ പോലെ ഒരു പാലം. ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് നിർത്താം. ഡിയേഗോ തൻ്റെ അടുത്ത സുഹൃത്തായിരുന്ന മെക്സിക്കോയുടെ പ്രസിഡന്റിനെ കണ്ട് സ്വാധീനം ചെലുത്തിയാണ് ടർക്കി, ഫ്രാൻസ്, നോർവേ എന്നിവിടങ്ങളിൽ ഒളിവിൽ ജീവിച്ച ലെനിൻ്റെ കൂടെ ഒക്ടോബർ റെവല്യൂഷൻ നടത്തിയ റഷ്യക്കാരനെ മെക്സിക്കോയിലേക്ക് വരാൻ അനുമതി മേടിച്ചെടുക്കുന്നത്. ലിയോൺ ട്രോട്സ്കി തൻ്റെ കൂട്ടുകാരി നത്താലിയ സെദോവയുടെ ഒപ്പം ദീഗോയുടെ മഹാമനസ്കത സ്വീകരിച്ച് അവരുടെ വീട്ടിൽ കുറേ കാലം അതിഥികളായി ജീവിച്ചു. കുറച്ചു കഴിഞ്ഞപ്പോൾ ഹോസ്റ്റസിൻ്റെ ഹോസ്പിറ്റാലിറ്റി വല്ലാതെ വീർപ്പ് മുട്ടുന്ന കണക്കിന് കൂടിപ്പോയപ്പോൾ ട്രോട്സ്കിയുടെ കൂട്ടുകാരി തീരുമാനിച്ചു, മതി, ഇനി നമുക്ക് വേറെ താമസിക്കാം. എന്തുകൊണ്ടോ ദീഗോയ്ക്ക് ഒരു പ്രശ്നവുമില്ലായിരുന്നു ഫ്രീദയും ട്രോട്സ്കിയും തമ്മിലുള്ള അവിഹിത ബന്ധത്തിൽ. 20-ാം നൂറ്റാണ്ടിൻ്റെ ആരംഭകാലത്ത് ലാറ്റിൻ അമേരിക്കയിൽ സ്ത്രീ ശക്തിക്ക് വേണ്ടി പൊരുതിയ ഒരു പയനിയറായിരുന്ന മഗ്ദലീന, കാർമൻ, ഫ്രീദ, കഹലോ, കൽദറോനെ എന്നുള്ള ഫുൾ പേരുള്ള സ്ത്രീയെ നേരത്തെ വിവരിച്ച ഫ്രഞ്ച് പെയിൻ്റർ വർണ്ണിച്ചത് ഇങ്ങനെയാണ്: എ റിബൺ അറൗണ്ട് എ ബോംബ്. തിരുവനന്തപുരം ഭാഷയിലേക്ക് തർജ്ജമ ചെയ്താൽ തള്ളപ്പുലിയാണ് കേട്ട. ചെങ്ങാതിമാർക്കെല്ലാം സമ്പൂർണ്ണ ആരോഗ്യവും പാകത്തിനുള്ള സമ്പത്തും നേർന്നുകൊണ്ട് കുമരകംകാരൻ.